അപ്പൻ്റെ മരണശേഷം ദേവാലയത്തിലേക്കുള്ള യാത്രയ്ക്കിടെ മകൻ ചോദിച്ചതും കിട്ടിയതുമായ ഉത്തരങ്ങൾ. ജോർജ് ജോസഫ് എഴുതുന്നു, ഇതിനായിരുന്നു അപ്പൻ കടുപ്പക്കാരനായത്. എൻ്റെ പിതാവ് ഒരപകടത്തിൽപ്പെട്ട് ഏതാണ്ട് 15 വർഷക്കാലം കഴുത്തിന് താഴോട്ട് തളർന്ന് കിടപ്പിലായിരുന്നു. 2022 ഫെബ്രുവരി 9 ശാരീരികസ്ഥിതി തീർത്തും മോശമായതിനാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അന്ന് രാവിലെ 8 മണിയായപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഹൈറേഞ്ചിൽ നിന്നും വിളിച്ചു. നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു കർഷകൻ, എടാ 3 മണി കഴിഞ്ഞ് അപ്പൻ്റെ അടുത്ത് നിന്ന് എങ്ങും പോകരുത്, അപ്പൻ ഇന്നത്തെ ദിവസം കടക്കില്ല, മാലാഖമാർ പരിപാടികളൊക്കെ തുടങ്ങും, മരിക്കുന്നതിന് മുൻപ് അപ്പൻ കണ്ണു തുറക്കും, കരയും, നിന്നെ അന്വേഷിക്കും, നിന്നെ അനുഗ്രഹിക്കാതെ അപ്പൻ പോവില്ല. ഇത് കേട്ട് പെട്ടെന്ന് ഞാൻ അപ്പൻ്റെ മുറിയിലെത്തി. ഞങ്ങൾ മറ്റൊരു സമുദായത്തിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച് കത്തോലിക്ക സഭയിൽ വന്ന വ്യക്തികളായതുകൊണ്ട് ബന്ധുക്കളുമായി കാര്യമായ ബന്ധമില്ല. പക്ഷേ സുഹൃത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കെല്ലാവരെയും വിളിക്കാൻ തോന്നി. അതിനു മുൻപ് ഞാൻ ആരെയും വിളിച്ചിരുന്നില്ല. പക്ഷെ എല്ലാവരും ഫോണെടുത്തു. ഞാൻ പറഞ്ഞു, അപ്പൻ ഇന്ന് കടക്കുമെന്ന് തോന്നുന്നില്ല, ആശുപത്രിയിൽ അഡ്മിറ്റാണ്, പറയണമെന്ന് തോന്നി, അതാ വിളിച്ചത്. അപ്പന് ക്ഷമയുടെ മേഖലയിൽ പരിഗണിക്കത്തക്ക പ്രശ്നങ്ങളുണ്ടായിരുന്നു. സഹോദരന്മാരുമായി പല പിണക്കങ്ങളും അവശേഷിച്ചിരുന്നു. പക്ഷെ അവരെല്ലാവരും വന്ന് അപ്പനെ കണ്ടു, ഞങ്ങളെയെല്ലാം ആശ്വസിപ്പിച്ചു. അവരൊക്കെ അപ്പൻ്റെ മൃതസംസ്കാരത്തിന് വന്നു, ദേവാലയത്തിൽ കയറി. സർവശക്തനായ ഏകദൈവത്തിൻ്റെ മുൻപിൽ സകല മുഴങ്കാലും മടങ്ങി. ഞാൻ അന്നത് കണ്ണുകൾ കൊണ്ട് കണ്ടു. അവരെല്ലാം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. സെമിത്തേരിയിൽ വന്ന് അന്ത്യോപചാരം ചെയ്തു. അതിനുശേഷം ഒരുപാട് സമയം ഞങ്ങളുമൊത്ത് ചെലവഴിച്ചാണ് മടങ്ങിയത്. അപ്പൻ മരിക്കുന്നതിൻ്റെ അന്ന് 3 മണിക്ക് ശേഷം ഞാൻ എങ്ങും പോയിരുന്നില്ല, അപ്പനെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുകയായിരുന്നു. ഏതാണ്ട് 5 മണിയോടടുത്തു കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ പിതാവ് അപ്പനെ കാണാൻ വന്നു, ആശീർവാദം കൊടുത്ത് പ്രാർത്ഥിച്ചു. തുടർന്ന് ഒരു നേഴ്സ് പൾസ് നോക്കാൻ വന്നു, വലതു കൈയിൽ കിട്ടുന്നില്ല, അതിനാൽ സഹായത്തിനായി എന്നോട് മറുവശത്തേക്ക് വരാൻ പറഞ്ഞു. ആ സമയം രാവിലെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ അപ്പൻ കണ്ണു തുറന്നു. അതിനു മുൻപ് 2-3 ദിവസങ്ങളായി കണ്ണൊന്നും തുറന്നിരുന്നില്ല. കൃഷ്ണമണി കിടന്ന് ഓടാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ഞാൻ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ കൃഷ്ണമണി നിലച്ചു. ഞാനപ്പോൾ അപ്പൻ്റെ വലതു കൈ എടുത്ത് എൻ്റെ വലതു കൈയിൽ പിടിച്ചു. 15 വർഷമായി അനങ്ങാതിരുന്ന കൈ വിറയ്ക്കുന്നതാണ് അപ്പോൾ കണ്ടത്. എൻ്റെ കൈയിലേക്ക് മുറുകെ പിടിച്ച് അപ്പൻ മരിച്ചു. മരിക്കുന്നതിന് മുൻപ് നിന്നെ അനുഗ്രഹിക്കാതെ അപ്പൻ പോവില്ല, അതൊരു പ്രവചന ദൂതായി കാതിൽ അലയടിച്ചുകൊണ്ടിരുന്നു. ചെറുപ്പം മുതൽ അപ്പനും ഞാനുമായി വളരെയേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നെ കഠിനമായി അടിച്ചിട്ടുണ്ട്, ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ ശപിച്ചിട്ടുണ്ട്, മിണ്ടാതിരുന്നിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്, എൻ്റെ അടുത്തു നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോയിട്ടുണ്ട്, ഒരു ഫോൺ കോൾ പോലും ഇല്ലാതെ വർഷങ്ങളിരുന്നിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കാവുന്നതെല്ലാം അപ്പുറം പ്രശ്നത്തിലൂടെ ഞാനും അപ്പനും കടന്നുപോയിട്ടുണ്ട്. അതിൻ്റെ വേദനകളെല്ലാം എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. മരണശേഷം അപ്പനെ മോർച്ചറിയിൽ വെച്ചു. 10-ാം തീയതി ദേവാലയത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ ഞാൻ മാത്രമേ ആംബുലൻസിലുള്ളൂ. ഞാൻ അപ്പനോട് ചോദിച്ചു, മരിച്ചെന്ന ഒരു തോന്നലില്ലാതെ ഇങ്ങനെ അനുഗ്രഹിച്ചു മരിക്കാനായിരുന്നേൽ പിന്നെ എന്തിനാ ജീവിച്ചിരുന്ന നാളുകളിൽ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത്? അപ്പോൾ അപ്പൻ എന്നോട് ഇങ്ങനെ പറയുന്നതായി അനുഭവപ്പെട്ടു, എൻ്റെ കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ എന്തു പ്രതിസന്ധി വന്നാലും നീ അത് മറികടക്കുന്നില്ലേ, അതിന് നിനക്ക് വല്ലാത്തൊരു ആത്മധൈര്യമുണ്ടല്ലോ, അത് എവിടെ നിന്നാണ് നിനക്ക് കിട്ടിയതെന്നറിയാമോ? ഞാനിങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ്. 3 കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടും ഒരപ്പൻ ആരാണ് എന്ന് മനസ്സിലാകാതിരുന്ന ഞാൻ ആ നിമിഷം മുതൽ ഒരപ്പൻ ആരാണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. ഓരോ ആണും അപ്പൻ ആരാണെന്ന് പഠിക്കുന്നത് സ്വന്തം അപ്പൻ പോയി കഴിയുമ്പോഴാണ്. അപ്പനെ ദേവാലയത്തിൽ നിന്ന് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചങ്കുപൊട്ടി ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ക്ഷമ സഹനമൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന പാഠശാലയാണല്ലോ നീ എടുത്തുകൊണ്ട് പോകുന്നത്, ഇനി ഞാൻ ഏത് പാഠശാലയിൽ ചെന്ന് പഠിക്കും? അപ്പൻ്റെ മരണത്തിനു ശേഷം സമസ്ത മേഖലയിലും ദൈവം എന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങി, ജോലിയിൽ, ഭവനത്തിൽ, ശുശ്രൂഷകളിൽ എല്ലാം. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കും. പ്രഭാഷകൻ 3:9. ഗെത്സെമനയിലെ അപ്പൻ്റെ കടുത്ത നിശബ്ദത പോലെ തന്നെ അവനവൻ്റെ കുരിശെടുക്കാൻ നമ്മെ ശക്തരാക്കേണ്ടതിന് നമ്മുടെ അപ്പന്മാരെയും സ്വർഗത്തിലെ അപ്പൻ അവനെപ്പോലെ ആക്കിയെന്നിരിക്കും. അതിനാൽ അപ്പന്മാരോട് ക്ഷമിക്കുക. ഭൗമിക പിതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ച് സമയം നമ്മെ പരിശീലിപ്പിച്ചു. എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുമ്പോൾ അതിലൂടെ നമുക്ക് നന്മയുണ്ടാവുകയും തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാവുകയും ചെയ്യും. ഹെബ്രായർ 12:10.